കർത്തൃനാമത്തിന് മഹത്വം. ഇന്ന് ജൂൺ മാസം 17-ാം തീയതി. ദൈവവചനത്തിൽ നിന്നും നെഹെമ്യാവിൻ്റെ പുസ്തകം 4, 5, 6 അധ്യായങ്ങൾ ഇന്ന് വായിക്കുന്നു. ഞങ്ങൾ മതിൽ പണിയുന്നു എന്ന് സൻബലത്ത് കേട്ടപ്പോൾ അവൻ കോപവും മഹാരോഷവും പൂണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്തു ചെയ്യുവാൻ പോകുന്നു? അവരെ സമ്മതിക്കുമോ? അവർ യാഗം കഴിക്കുമോ? ഒരു ദിവസം കൊണ്ട് പണി തീർത്തു കളയുമോ? വെന്തുകിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് അവർ കല്ല് ജീവിപ്പിക്കുമോ എന്നിങ്ങനെ തൻ്റെ സഹോദരന്മാരും ശമരിയ സൈന്യവും കേൾക്കെ പറഞ്ഞു. അപ്പോൾ അവൻ്റെ അടുക്കൽ നിന്നിരുന്ന അമ്മോന്യനായ തോബിയാവ് അവർ എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കന്മതിൽ ഉരുണ്ടു വീഴും എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ദൈവമേ, കേൾക്കണമേ, ഞങ്ങൾ നിന്ദിതന്മാരായിരിക്കുന്നു. അവരുടെ നിന്ദയെ അവരുടെ സ്വന്തം തലയിലേക്ക് തിരിച്ച് പ്രവാസദേശത്തിൽ അവരെ കവർച്ച കേൾപ്പിക്കണമേ. പണിയുന്നവർ കേൾക്കെ, അവർ നിന്നെ കോപിപ്പിച്ചിരിക്കിയാൽ അവരുടെ അകൃത്യം മറയ്ക്കരുതേ. അവരുടെ പാപം നിന്റെ മുമ്പിൽ നിന്ന് മാഞ്ഞു പോകുകയും അരുതേ. അങ്ങനെ ഞങ്ങൾ മതിൽ പണിതു. വേല ചെയ്യുവാൻ ജനത്തിന് ഉത്സാഹമുണ്ടായിരുന്നതുകൊണ്ട് മതിൽ മുഴുവനും പാതി പൊക്കം വരെ തീർത്തു. യെരുശലേമിൻ്റെ മതിലുകൾ അറ്റകുറ്റം തീർന്നു വരുന്നു എന്നും ഇടിവുകൾ അടഞ്ഞു തുടങ്ങിയെന്നും സൽവലത്തും തോബിയാവും അരാബ്യരും അമോന്യരും അസ്തോദ്യരും കേട്ടപ്പോൾ അവർക്ക് മഹാകോപം ജനിച്ചു. യെരുശലേമിൻ്റെ നേരെ ചെന്നു യുദ്ധം ചെയ്യേണ്ടതിനും അവിടെ കലക്കം വരുത്തേണ്ടതിനും അവരൊക്കെയും ഒന്നിച്ചു കൂട്ടി കൂട്ടുകെട്ടുണ്ടാക്കി. ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവരുടെ നിമിത്തം രാവും പകലും കാവൽക്കാരെ ആക്കേണ്ടി വന്നു. എന്നാൽ യഹൂദ്യർ ചുമട്ടുകാരുടെ ശക്തി ക്ഷയിച്ചു പോകുന്നു. കല്ലും മണ്ണും ഇനിയും വളരെ കിടക്കുന്നു. ആകയാൽ മതിൽ പണിയുവാൻ നമുക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ശത്രുക്കളോ, നാം അവരുടെ ഇടയിൽ ചെന്ന് അവരെ കൊന്ന് പണി മുടക്കുന്നത് വരെ അവർ ഒന്നും അറിയുകയും കാണുകയും അരുത് എന്ന് പറഞ്ഞു. അവരുടെ സമീപം പാർത്ത യഹൂദന്മാർ പല സ്ഥലങ്ങളിൽ നിന്നും വന്നു. നിങ്ങൾ ഞങ്ങളുടെ അടുക്കൽ വരുവീൻ എന്ന് 10 പ്രാവശ്യം ഞങ്ങളോട് അപേക്ഷിച്ചു. അതുകൊണ്ട് ഞാൻ മതിലിൻ്റെ പിമ്പുറത്ത് പൊക്കം കുറഞ്ഞ സ്ഥലങ്ങളിലും തുറന്നു കിടക്കുന്ന സ്ഥലങ്ങളിലും ആളുകളെ ആക്കി ജനങ്ങളെ കുടുംബം കുടുംബമായി വാളുകളോടും കുന്തങ്ങളോടും വില്ലുകളോടും കൂടെ നിർത്തി. ഞാൻ നോക്കി എഴുന്നേറ്റു നിന്നു പ്രഭുക്കന്മാരോടും പ്രമാണികളോടും, ശേഷം ജനത്തോടും, നിങ്ങൾ അവരെ പേടിക്കേണ്ട. വലിയവനും ഭയങ്കരനുമായ കർത്താവിനെ ഓർത്ത് നിങ്ങളുടെ സഹോദരന്മാർക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ഭാര്യമാർക്കും വീടുകൾക്കും വേണ്ടി പൊരുതുവീൻ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അറിവ് കിട്ടിപ്പോയെന്നും ദൈവം അവരുടെ ആലോചനയെ നിഷ്ഫലമാക്കിയെന്നും ഞങ്ങളുടെ ശത്രുക്കൾ കേട്ട ശേഷം ഞങ്ങളെല്ലാവരും മതിലിങ്കൽ താന്താൻ്റെ വേലയ്ക്ക് മടങ്ങി ചെല്ലുവാനിടയായി. അന്ന് മുതൽക്ക് എൻ്റെ പുത്രന്മാരിൽ പാതി പേർ വേലയ്ക്ക് നിന്നു, പാതി പേർ കുന്തവും പരിചയും വില്ലും കവചവും ധരിച്ചു നിന്നു. മതിൽ പണിയുന്ന എല്ലാ യഹൂദന്മാരുടെയും പുറകിൽ പ്രഭുക്കന്മാർ നിന്നു. ചുമടെടുക്കുന്ന ചുമട്ടുകാർ ഒരു കൈകൊണ്ട് വേല ചെയ്യുകയും മറ്റേ കൈകൊണ്ട് ആയുധം പിടിക്കുകയും ചെയ്തു. പണിയുന്നവർ അരയ്ക്ക് വാൾ കെട്ടിയും കൊണ്ട് പണിതു. എന്നാൽ കാഹളമൂതുന്നവൻ എൻ്റെ അടുക്കൽ തന്നെ ആയിരുന്നു. ഞാൻ പ്രഭുക്കന്മാരോടും പ്രമാണികളോടും, ശേഷം ജനത്തോടും, വേല വലിയതും വിശാലമായതുമാകുന്നു. നാം മതിലിന്മേൽ ചിതറി തമ്മിൽ തമ്മിൽ അകന്നിരിക്കുന്നു. നിങ്ങൾ കാഹളനാദം കേൾക്കുന്നിടത്ത് ഞങ്ങളുടെ അടുക്കൽ കൂടിക്കൊള്ളുവിൻ. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പണി നടത്തി. പാതി പേർ നേരം വെളുക്കുമ്പോൾ തുടങ്ങി നക്ഷത്രം പ്രകാശിക്കുന്നതുവരെ കുന്തം പിടിച്ച് നിന്നു. ആ കാലത്ത് ഞാൻ ജനത്തോട്, രാത്രിയിൽ നമുക്ക് കാവലിനും പകൽ വേല ചെയ്യുന്നതിനും ഉതകത്തക്കവണ്ണം ഓരോരുത്തൻ താൻ തൻ്റെ വേലക്കാരനുമായി യെരുശലേമിനകത്ത് പാർക്കണം എന്ന് പറഞ്ഞു. ഞാനോ, എൻ്റെ സഹോദരന്മാരോ, എൻ്റെ ബാല്യക്കാരോ, എൻ്റെ കീഴിലുള്ള കാവൽക്കാരോ ആരും ഉടുപ്പ് മാറിയില്ല. കുളിക്കുന്ന സമയത്തു കൂടിയും ആയുധം ധരിച്ചിരുന്നു. ജനവും അവരുടെ ഭാര്യമാരും യഹൂദന്മാരായ തങ്ങളുടെ സഹോദരന്മാരുടെ നേരെ വലിയ നിലവിളി കൂട്ടി. ഞങ്ങൾ ഞങ്ങളുടെ പുത്രന്മാരും പുത്രിമാരുമായി പലരാകൊണ്ട് ഞങ്ങളുടെ ഉപജീവനത്തിന് ധാന്യം വേണ്ടിയിരിക്കുന്നു എന്ന ചിലരും ഞങ്ങളുടെ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും വീടുകളും പണയമെഴുതി ഈ ദുർഭിക്ഷകാലത്ത് ധാന്യം വാങ്ങേണ്ടി വന്നിരിക്കുന്നു എന്ന് ചിലരും രാജഭോഗം കൊടുക്കേണ്ടതിന് ഞങ്ങൾ നിലങ്ങളിന്മേലും മുന്തിരിത്തോട്ടങ്ങളിന്മേലും പണം കടം മേടിച്ചിരിക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ ദേഹം ഞങ്ങളുടെ സഹോദരന്മാരുടെ ദേഹത്തെ പോലെയും ഞങ്ങളുടെ മക്കൾ അവരുടെ മക്കളെപ്പോലെയും ആകുന്നുവെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ദാസ്യത്തിന് കൊടുക്കേണ്ടി വരുന്നു. ഞങ്ങളുടെ പുത്രിമാരിൽ ചിലർ അടിമപ്പെട്ടു പോയിരിക്കുന്നു. ഞങ്ങൾക്ക് വേറെ നിർവാഹമില്ല. ഞങ്ങളുടെ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും അന്യാധീനമായിരിക്കുന്നു എന്ന് വേറെ ചിലരും പറഞ്ഞു.
അവരുടെ നിലവിളിയും ഈ വാക്കുകളും കേട്ടപ്പോൾ എനിക്ക് അതികോപം വന്നു. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആലോചിച്ച ശേഷം പ്രഭുക്കന്മാരെയും പ്രമാണികളെയും ശാസിച്ചു. നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ സഹോദരനോട് പലിശ വാങ്ങുന്നുവല്ലോ എന്ന് അവരോട് പറഞ്ഞു. അവർക്ക് വിരോധമായി ഞാനൊരു മഹായോഗം വിളിച്ചുകൂട്ടി. ജാതികൾക്ക് വിറ്റിരുന്ന നമ്മുടെ സഹോദരന്മാരായ യഹൂദന്മാരെ നമ്മാൽ കഴിയുന്നിടത്തോളം നാം വീണ്ടെടുത്തിരിക്കുന്നു. നിങ്ങളോ നമ്മുടെ സഹോദരന്മാർ തങ്ങളെ തന്നെ നമുക്ക് വിൽപ്പാൻ തക്കവണ്ണം അവരെ വീണ്ടും വിൽപ്പിപ്പാൻ പോകുന്നുവോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അതിന് അവർ ഒരു വാക്കും പറവാൻ കഴിയാതെ മൗനമായിരുന്നു. പിന്നെയും ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്ന കാര്യം നന്നല്ല. നമ്മുടെ ശത്രുക്കളായ ജാതികളെ നിന്ന് ഓർത്തിട്ടെങ്കിലും നിങ്ങൾ നമ്മുടെ ദൈവത്തെ ഭയപ്പെട്ട് നടക്കേണ്ടതല്ലയോ? ഞാനും എൻ്റെ സഹോദരന്മാരും എൻ്റെ ഭൃത്യന്മാരും അവർക്ക് ദ്രവ്യവും ധാന്യവും കടം കൊടുത്തിരിക്കുന്നു. നാം ഈ പലിശ ഉപേക്ഷിച്ച് കളക. നിങ്ങൾ ഇന്നു തന്നെ അവരുടെ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും വീടുകളും മടക്കിക്കൊടുപ്പീൻ. ദ്രവ്യം, ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയിൽ 101 വീതം നിങ്ങൾ അവരോട് വാങ്ങി വരുന്നതും അവർക്ക് ഇളച്ചു കൊടുപ്പീൻ. അതിന് അവർ, ഞങ്ങൾ അവ മടക്കി കൊടുക്കാം, ഇനി അവരോടൊന്നും ചോദിക്കുകയുമില്ല, നീ പറയും പോലെ തന്നെ ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുരോഹിതന്മാരെ വിളിച്ചു, ഈ വാഗ്ദാന പ്രകാരം ചെയ്തു കൊള്ളാമെന്ന് അവരുടെ മുമ്പിൽ വെച്ച് അവരെ കൊണ്ട് സത്യം ചെയ്യിച്ചു. ഞാൻ എൻ്റെ മടി കുടഞ്ഞു. ഈ വാഗ്ദാനം നിവർത്തിക്കാത്ത ഏവനെയും അവൻ്റെ വീട്ടിൽ നിന്നും അവൻ്റെ സമ്പാദ്യത്തിൽ നിന്നും ദൈവം ഇതുപോലെ കുടഞ്ഞു കളയട്ടെ. ഇങ്ങനെ അവൻ കുടഞ്ഞും ഒഴിഞ്ഞും പോകട്ടെ എന്ന് പറഞ്ഞു. സർവസഭയും ആമേൻ എന്ന് പറഞ്ഞു യഹോവയെ സ്തുതിച്ചു. ജനം ഈ വാഗ്ദാന പ്രകാരം പ്രവർത്തിച്ചു. ഞാൻ യഹൂദദേശത്ത് അവരുടെ ദേശാധിപതിയായി നിയമിക്കപ്പെട്ട നാൾ മുതൽ, അർത്ഥശിഷ്ട രാജാവിൻ്റെ 20 ആണ്ട് മുതൽ തന്നെ അവൻ്റെ 32 ആണ്ട് വരെ 12 സംവത്സരം ഞാനും എൻ്റെ സഹോദരന്മാരും ദേശാധിപതിക്കുള്ള അഹോവൃത്തി വാങ്ങിയില്ല. എനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന പണ്ടത്തെ ദേശാധിപതികൾ ജനത്തിന് ഭാരമായിരുന്നു. 40 ശേക്കൽ വെള്ളി വീതം വാങ്ങിയത് കൂടാതെ അപ്പവും വീഞ്ഞും കൂടെ അവരോട് വാങ്ങി. അവരുടെ ഭൃത്യന്മാരും ജനത്തിന്മേൽ കർത്തൃത്വം നടത്തി വന്നു. ഞാനോ ദൈവഭയം ഹേതുവായി അങ്ങനെ ചെയ്തില്ല. ഞാൻ ഈ മതിലിൻ്റെ വേലയിൽ തന്നെ ഉറ്റിരുന്നു. ഞങ്ങൾ ഒരു നിലവും വിലയ്ക്ക് വാങ്ങിയില്ല. എൻ്റെ ഭൃത്യന്മാർ ഒക്കെയും ഈ വേലയിൽ ചേർന്ന് പ്രവർത്തിച്ചു പോന്നു. യഹൂദന്മാരും പ്രമാണികളുമായ 150 പേരല്ലാതെ ചുറ്റുമുള്ള ജാതികളിൽ നിന്ന് ഞങ്ങളുടെ അടുക്കൽ വന്നവരും എൻ്റെ മേശക്കൽ ഭക്ഷണം കഴിച്ചു പോന്നു. എനിക്ക് ഒരു ദിവസത്തേക്ക് ഒരു കാളയെയും വിശേഷമായ 6 ആടിനെയും പാകം ചെയ്യും, പക്ഷികളെയും പാകം ചെയ്യും. 10 ദിവസത്തിൽ ഒരിക്കൽ സകലവിധ വീഞ്ഞും ധാരാളം കൊണ്ടുവരും. ഇങ്ങനെയൊക്കെയും വേണ്ടിയിരുന്നിട്ടും ഈ ജനം പെടുന്ന പാട് കഠിനമായിരുന്നതിനാൽ ദേശാധിപതിക്കുള്ള അഹോവൃത്തി ഞാൻ ആവശ്യപ്പെട്ടില്ല. എൻ്റെ ദൈവമേ, ഞാൻ ഈ ജനത്തിനു വേണ്ടി ചെയ്തതൊക്കെയും എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണമേ. എന്നാൽ ഞാൻ മതിൽ പണിതു. ആ കാലത്ത് പടിവാതിലുകൾക്ക് കതകുകൾ വെച്ചിരുന്നില്ലെങ്കിലും അറ്റകുറ്റമൊന്നും ശേഷിപ്പില്ലെന്ന് സൻബലത്തും തോബിയാവും അരാബിനായ ഗേഷമും ഞങ്ങളുടെ മറ്റ് ശത്രുക്കളും കേട്ടപ്പോൾ, സൻബല്ലത്തും ഗേഷമും എൻ്റെ അടുക്കൽ ആളയച്ചു, വരിക, നാം ഓനോ സമഭൂമിയിലെ ഒരു ഗ്രാമത്തിൽ യോഗം കൂടുക എന്ന് പറയിച്ചു. എന്നോട് ദോഷം ചെയ്യുവാനായിരുന്നു അവർ നിരൂപിച്ചത്. ഞാൻ അവരുടെ അടുക്കലേക്ക് ദൂതന്മാരെ അയച്ചു. ഞാൻ ഒരു വലിയ വേല ചെയ്തു വരുന്നു, എനിക്ക് അങ്ങോട്ട് വരുവാൻ കഴിവില്ല. ഞാൻ വേല വിട്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നതിനാൽ അതിന് മെനക്കേട് വരുത്തുന്നത് എന്തിനെന്ന് പറയിച്ചു. അവർ 4 പ്രാവശ്യം ഇങ്ങനെ എൻ്റെ അടുക്കൽ ആളയച്ചു. ഞാനും ഈ വിധം തന്നെ മറുപടി പറഞ്ഞയച്ചു. സൻബല്ലത്ത് അങ്ങനെ തന്നെ 5 പ്രാവശ്യം തൻ്റെ പൃഥ്വിനെ തുറന്നിരിക്കുന്ന ഒരു എഴുത്തുമായി എൻ്റെ അടുക്കൽ അയച്ചു. അതിലെഴുതിയിരുന്നത്, നീയും യഹൂദന്മാരും മത്സരിപ്പാൻ ഭാവിക്കുന്നു, അതുകൊണ്ടാകുന്നു നീ മതിൽ പണിയുന്നത്. നീ അവർക്ക് രാജാവാകുവാൻ വിചാരിക്കുന്നു എന്നത്രേ വർത്തമാനം. യഹൂദയിൽ ഒരു രാജാവ് ഉണ്ടെന്ന് നിന്നെക്കുറിച്ച് യെരുശലേമിൽ പ്രസംഗിപ്പാൻ നീ പ്രവാചകന്മാരെ നിയമിച്ചിരിക്കുന്നു എന്നിങ്ങനെ ജാതികളിടയിൽ ഒരു കേൾവിയുണ്ട്. ശശ്മുവും അങ്ങനെ പറയുന്നു. രാജാവും ഇപ്പോൾ ഈ കേൾവി കേൾക്കും. ആകയാൽ വരിക, നാം തമ്മിൽ ആലോചന ചെയ്യുക. അതിന് ഞാൻ അവൻ്റെ അടുക്കൽ ആളയച്ചു. നീ പറയുന്നത് പോലെയുള്ള കാര്യം ഒന്നും നടക്കുന്നില്ല, അത് നീ സ്വമേധയാ സങ്കല്പിച്ചതാകുന്നു എന്ന് പറയിച്ചു. വേല നടക്കാതെ വണ്ണം അവരുടെ ധൈര്യം ക്ഷയിച്ച് പോകണമെന്ന് പറഞ്ഞ് അവരൊക്കെയും ഞങ്ങളെ ഭയപ്പെടുത്തുവാൻ നോക്കി. ആകയാൽ ദൈവമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. പിന്നെ ഞാൻ മെഹദബേലിൻ്റെ മകനായ ദലയാവിൻ്റെ മകൻ ഷെമയ്യാവിൻ്റെ വീട്ടിൽ ചെന്നു. അവൻ കതകടച്ച് അകത്തിരിക്കുകയായിരുന്നു. നാം ഒരുമിച്ച് ദേവാലയത്തിൽ മന്ദിരത്തിനകത്ത് കടന്ന് വാതിലടയ്ക്കുക. നിന്നെ കൊല്ലുവാൻ വരുന്നുണ്ട്, നിന്നെ കൊല്ലുവാൻ അവർ രാത്രിയിൽ വരും എന്ന് പറഞ്ഞു. അതിന് ഞാൻ എന്നെ പോലെയുള്ള ഒരാൾ ഓടിപ്പോകുമോ? എന്നെ പോലെയുള്ള ഒരാൾ ജീവരക്ഷയ്ക്കായി മന്ദിരത്തിലേക്ക് പോകുമോ? ഞാൻ പോകയില്ല എന്ന് പറഞ്ഞു. ദൈവം അവനെ അയച്ചിട്ടില്ല. തോബിയാവും സൻബല്ലത്തും അവന് കൂലി കൊടുത്തിരുന്നത് കൊണ്ട് അവൻ എനിക്ക് വിരോധമായി ആ പ്രവചനം പറഞ്ഞതേയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഭയപ്പെട്ടു, അങ്ങനെ പ്രവർത്തിച്ചു. പാപം ചെയ്യേണ്ടതിനും എന്നെ ദുഷിക്കത്തക്കവണ്ണം അപവാദത്തിന് കാരണം കിട്ടേണ്ടതിനും അവർ അവന് കൂലി കൊടുത്തിരുന്നു. എൻ്റെ ദൈവമേ, തോബിയാവും സൻബല്ലത്തും ചെയ്ത ഈ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവരെയും നോവദ്യ എന്ന പ്രവാചകിയെയും എന്നെ ഭയപ്പെടുത്തുവാൻ നോക്കിയ മറ്റ് പ്രവാചകന്മാരെയും ഓർക്കണമേ. ഇങ്ങനെ മതിൽ 52 ദിവസം പണിതു. എലൂൽ മാസം 25 തീയതി തീർത്തു. ഞങ്ങളുടെ സകല ശത്രുക്കളും അത് കേട്ടപ്പോൾ ഞങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ ആകെ ഭയപ്പെട്ടു. അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി. ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിൻ്റെ സഹായത്താൽ സാധ്യമായി എന്ന് അവർ ഗ്രഹിച്ചു. ആ കാലത്തെ യഹൂദ പ്രഭുക്കന്മാർ തോബിയാവിന് അനേകം എഴുത്തയക്കുകയും തോബിയാവിൻ്റെ എഴുത്ത് അവർക്ക് വരികയും ചെയ്തു. അവൻ ആരഹിൻ്റെ മകനായ ഷെഖന്യാവിൻ്റെ മരുമകൻ ആയിരുന്നതുകൊണ്ടും അവൻ്റെ മകൻ യോഹനാൻ ബെരഖ്യാവിൻ്റെ മകനായ മെഷുല്ലാമിൻ്റെ മകളെ വിവാഹം ചെയ്തിരുന്നതുകൊണ്ടും യഹൂദയിൽ അനേകർ അവനുമായി സത്യബന്ധം ചെയ്തിരുന്നു. അത്രയുമല്ല, അവർ അവൻ്റെ ഗുണങ്ങളെ എൻ്റെ മുമ്പാകെ പ്രസ്താവിക്കുകയും എൻ്റെ വാക്കുകളെ അവൻ്റെ അടുക്കൽ ചെന്നറിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് എന്നെ ഭയപ്പെടുവാൻ തോബിയാവ് എഴുത്ത് അയച്ചുകൊണ്ടിരുന്നു. ഇനി പുതിയ നിയമത്തിൽ നിന്നും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2 14 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. എൻ്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളു. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3 ആയിട്ടുള്ളൂവല്ലോ ഇത് യോവൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതത്രേ. അതെന്തെന്നാൽ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുകയാവിയും തന്നെ. കർത്താവിൻ്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യനിരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെക്കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രേനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ച് കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. അവൻ എൻ്റെ വലതുഭാഗത്തിരിക്കിയാൽ ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ നാവ് ആനന്ദിച്ചു. എൻ്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു. നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണനാക്കും എന്ന് ദാവീദ് അവനെക്കുറിച്ച് പറയുന്നുവല്ലോ. സഹോദരമാരായ പുരുഷന്മാരെ, ഗോത്രപിതാവായ ദാവീദിനെക്കുറിച്ച് അവൻ മരിച്ചു അടക്കപ്പെട്ടു എന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം. അവൻ്റെ കല്ലറ ഇന്ന് വരെ നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ. എന്നാൽ അവൻ പ്രവാചകനാകിയാൽ ദൈവം അവൻ്റെ കടിപ്രദേശത്തിൻ്റെ ഫലത്തിൽ നിന്ന് ഒരുത്തനെ അവരെ സിംഹാസനത്തിൽ ഇരുത്തും എന്ന് തന്നോട് സത്യം ചെയ്ത് ഉറപ്പിച്ചു എന്ന് അറിഞ്ഞിട്ട് അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല. അവൻ്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം മുമ്പ് കൂട്ടി കണ്ട് പ്രസ്താവിച്ചു. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങളെല്ലാവരും സാക്ഷികളാകുന്നു. അവൻ ദൈവത്തിൻ്റെ വലത് ഭാഗത്തേക്ക് ആരോഹണം ചെയ്തു. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി. നിങ്ങളീ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. ദാവീദ് സ്വർഗരോഹണം ചെയ്തില്ലല്ലോ. എന്നാൽ അവൻ, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം, നീ എൻ്റെ വലത് ഭാഗത്തിരിക്കുക എന്ന് കർത്താവിൻ്റെ കർത്താവിനോട് അരുളിച്ചു ഇതുവെന്ന് പറയുന്നു. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞു, അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിനെന്ന് പറഞ്ഞു. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000 പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവകയും നീണ്ടുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നാം പഴയ നിയമത്തിൽ നെഹെമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നും പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ 2 നിന്നുമുള്ള ഭാഗങ്ങൾ വായിക്കുകയുണ്ടായി. ഇന്ന് നാം വായിച്ച ഭാഗങ്ങളെല്ലാം തന്നെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ധൈര്യം പകരുന്ന, ആവേശം പകരുന്ന ഭാഗങ്ങളായി നമുക്ക് കാണുവാൻ കഴിയും. പഴയ നിയമത്തിൽ ഒരു പണിയുടെ കാര്യം നെഹെമ്യാവിൻ്റെ പുസ്തകത്തിൽ വിവരിക്കുന്നത് നാം വായിച്ചുവല്ലോ. ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട പല കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. നാം ഓരോ പ്രവൃത്തി ചെയ്യുവാൻ ഒരുങ്ങുമ്പോഴും, പ്രത്യേകിച്ച് ആത്മീക കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ, നേതൃസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, ദൈവജനത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, ആ ഉത്തരവാദിത്വത്തെയും അതിനുണ്ടാകേണ്ടതായിട്ടുള്ള താല്പര്യത്തെയും ആഗ്രഹത്തെയും മനോഭാവത്തെയും ഒക്കെ വെളിവാക്കുന്ന മാതൃകാപരമായ കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. താൻ വിവരിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്: എൻ്റെ ദൈവമേ, ഞാൻ ഈ ജനത്തിനു വേണ്ടി ചെയ്തതൊക്കെയും എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണമേ. പല ത്യാഗങ്ങൾ സഹിക്കുന്ന ഒരു വ്യക്തി, പല കാര്യങ്ങളും അവകാശമായി ലഭിക്കേണ്ടിരുന്ന പലതും വേണ്ടെന്ന് വെക്കുമ്പോൾ, അങ്ങനെ ചെയ്യുന്ന തൻ്റെ പ്രവൃത്തി മൂലം തൻ്റെ മനോഭാവം ഇത് മാത്രമാണ്: ദൈവമേ, ഞാൻ ഈ ജനത്തിനു വേണ്ടി ചെയ്തതൊക്കെയും എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണമേ. തകർന്നുപോയ അവസ്ഥയിൽ നിന്ന്, നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിൽ നിന്ന്, പരാജയത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ഒരു മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്ന ദൈവ പൈതൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് പറയുന്ന കാര്യമായിട്ട് നമുക്കതിനെ കാണുവാൻ കഴിയും. പല ഭാഗത്തു നിന്നും അധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ വരുമ്പോൾ, അധൈര്യപ്പെടുത്തുന്ന, പിന്നോട്ട് വലിക്കുന്ന ശക്തികൾ എഴുന്നേൽക്കുമ്പോൾ, ശത്രുക്കൾ എഴുന്നേൽക്കുമ്പോൾ, അവൻ വീണ്ടും പ്രാർത്ഥിക്കുന്ന വാക്കായിട്ട് ഇങ്ങനെ നാം കാണുന്നു: ആകയാൽ ദൈവമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. പലപ്പോഴും വിശ്വാസ ജീവിതത്തിൽ നമുക്കൊക്കെയും സംഭവിക്കുന്ന കാര്യമാണ് ധൈര്യം നഷ്ടപ്പെട്ടു പോകുന്ന സമയങ്ങൾ. കൂടെ നിൽക്കുമെന്ന് കരുതുന്നവർ പലരും നമ്മുടെ കൂടെ നിൽക്കുവാൻ കഴിയാതെ, മറിച്ച് നമ്മൾക്ക് എതിരാളികളായിത്തീരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ദൈവപ്രവൃത്തിക്കെതിരായിട്ട് പല ശക്തികളും അധികാരികളും എഴുന്നേൽക്കുമ്പോൾ, ഒരു ദൈവപൈതൽ ദൈവസ്ഥാനത്ത് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇപ്രകാരം പറയുന്നു: എൻ്റെ ദൈവമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. ധൈര്യം നഷ്ടപ്പെട്ടു പോകാതെ ഉത്സാഹത്തോടെ നാം മുന്നേറേണ്ടതിനുള്ള ആഹ്വാനമായിട്ട് ഈ ഭാഗത്തെ നമുക്ക് എടുക്കുവാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തികളിൽ നാം വായിച്ചുവല്ലോ പുതിയ നിയമസഭയുടെ ആരംഭ സമയങ്ങൾ. ദൈവം തൻ്റെ ആത്മാവിനെ കൂടിയിരുന്നവരുടെ മേൽ അയച്ചു. അവർക്ക് പലതും മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ സംശയം തീർക്കത്തക്ക വിധത്തിൽ അപ്പോസ്തലനായ വിശുദ്ധ പത്രോസ് കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുന്നു. ഇവിടെ പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്: ആദിമസഭയുടെ അനുഭവം ഓർക്കുമ്പോൾ, 1st century ദൈവ സന്നിധിയിൽ കൂടി വന്ന, കാത്തിരുന്ന ആ ജനം, അവരുടെ പ്രത്യേക അവസ്ഥ നമുക്ക് കാണുവാൻ കഴിയുന്നു. 2:42 അവർ അവിടെ പറയുന്നു: അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മയെ ആചരിച്ചും
അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ദൈവത്തിലായിരിക്കുന്ന വ്യക്തിക്ക് ദൈവസഭയ്ക്ക് അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു. ആരോഗ്യകരമായി ജീവിക്കുന്ന ഒരു സഭയുടെ സവിശേഷതയാണ്. ഒന്ന്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. ഉപദേശം പറയുവാൻ ഒരുക്കമുള്ള അപ്പോസ്തലന്മാർ, അതുപോലെ തന്നെ കേൾക്കുവാൻ ഒരുക്കമുള്ള സഭ. രണ്ടാമത് പറയുന്നു, കൂട്ടായ്മ ആചരിച്ചു. ഫെലോഷിപ്പ്, കൂട്ടായ്മ എന്നത് ഒരു ക്രിസ്തീയ ജീവിതത്തിൽ എന്നും അത്യാവശ്യമായിരിക്കുന്ന കാര്യമാണ്. നമുക്ക് തന്നെ കാര്യങ്ങൾ ചെയ്യാമെന്ന് നാം ചിന്തിക്കുമെന്നാൽ കൂട്ടായ്മ ലഭിക്കുമ്പോൾ, പരസ്പരമുള്ള കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ അത് ക്രിസ്തീയ സഭയുടെ വിജയത്തിന് ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് അതിനെ എടുക്കുവാൻ കാണുവാൻ കഴിയും. അടുത്തത് പറയുന്നു, ആ കൂട്ടായ്മയോടൊപ്പം വരുന്ന അവർ അപ്പം നുറുക്കി, അവർ ഒരുമിച്ച് ഭക്ഷിച്ചു എന്ന് ഇവിടെ കാണുവാൻ കഴിയുന്നു. ഒരിക്കലും ഞാൻ വീട്ടിൽ പോയി എൻ്റെതായി ഞാൻ കാര്യങ്ങൾ ചെയ്തു കൊള്ളാം, ഭക്ഷിച്ചുകൊള്ളാം എന്ന് അവർ ചിന്തിക്കുന്നില്ല. അത്രയ്ക്ക് അവർ യോജിച്ച് കൂട്ടായ്മയോടുകൂടെ മുന്നേറുന്നു എന്നുള്ളതിൻ്റെ ആ അടയാളമായി അവർ ഒരുമിച്ച് അപ്പം നുറുക്കി എന്ന് കാണുന്നു. പോരാ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടുത്തതായിട്ട് പറയുന്നു, അവർ ഒരുമിച്ച് പ്രാർത്ഥന കഴിച്ചും പോന്നു. അവർ ഒരുമിച്ച് കൂടി വന്നപ്പോൾ നടന്ന നാല് പ്രത്യേക കാര്യങ്ങൾ നാം ഇവിടെ കേട്ടല്ലോ. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി, പ്രാർത്ഥന കഴിച്ചു പോന്നു. അന്യം നിന്നുപോയി എന്ന് ചിന്തിച്ചു പോകുന്ന പല കാര്യങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇന്ന് നമുക്ക് ശ്രദ്ധിച്ചാൽ സഭയിൽ ഇവയൊക്കെ ഉണ്ടോ എന്ന് നാം ചിന്തിച്ചു പോകും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവമൊക്കെ കൂടി വരുമ്പോൾ ഉണ്ടാകേണ്ട ആ മനോഭാവത്തെയാണ് ഇവിടെ കാണുന്നത്. കേവലം ചില പ്രോഗ്രാം അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പ്രത്യുത നമ്മുടെ മനോഭാവം, ദൈവമക്കളുടെ മനോഭാവം എങ്ങനെയായിരിക്കണം എന്ന് കാണിക്കുന്നു. ഈ മനോഭാവം ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെയും നമ്മുടെ പ്രോഗ്രാമുകളാക്കുവാനും കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ നമ്മുടെ കൂട്ടായ്മ അധികം ശക്തമാകട്ടെ. ദൈവത്തിന് വേണ്ടിയുള്ള പ്രവൃത്തി ധൈര്യത്തോടെ നമുക്ക് ചെയ്യാം. ദൈവം നമുക്ക് ധൈര്യം തരട്ടെ, ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. അങ്ങനെ ധൈര്യത്തോടെ നമുക്ക് മുന്നേറാം. ദൈവം സഹായിക്കട്ടെ.